2022 ജൂലൈ 9 ശനിയാഴ്ച. കേരള കൗമുദി ഇ പേപ്പറിന്റെ സെൻട്രൽ സ്പ്രെഡിൽ നിന്ന് വായിക്കുന്നത് ശ്രീലക്ഷ്മി. സാഗരങ്ങളുടെ സംഗമം. 2007 പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ ഷിൻസോ ആബെ നടത്തിയ പ്രസംഗത്തിൽ നിന്ന്, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഉറവയെടുക്കുന്ന പുഴകൾ ഒടുവിൽ സമുദ്രത്തിൽ പതിക്കുന്നുവെന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞതുപോലെ 1655 മുഗൾ രാജകുമാരനും ചിന്തകനുമായ ദാരാ ഷിക്കോ പറഞ്ഞതുപോലെ, രണ്ട് സമുദ്രങ്ങളുടെ സംഗമമാണ് ഇന്ത്യയുടെയും ജപ്പാന്റെയും സൗഹൃദം. സ്വാതന്ത്ര്യത്തിന്റെ വികസനത്തിന്റെ സന്ദേശവുമായി പസഫിക് സമുദ്രവും ഇന്ത്യൻ മഹാസമുദ്രവും ഇഴചേരുന്നതുപോലെ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് ഇരു സമുദ്രങ്ങളും സുതാര്യതയുടെ വിളനിലമാകട്ടെ. ഇന്ത്യയെയും ജപ്പാനെയും പരസ്പരം ആകർഷിച്ച നിരവധി സന്ദർഭങ്ങളുണ്ട് ചരിത്രത്തിൽ. സ്വാമി വിവേകാനന്ദന് ആധുനിക ജപ്പാന്റെ നവോത്ഥാന നായകനായ ടെൻഷിൻ ഒക്കാക്കുറയുമായി സൗഹൃദമുണ്ടായിരുന്നു. പിന്നീട് ഒക്കാക്കുറയ്ക്ക് മാർഗനിർദ്ദേശം നൽകിയത് വിവേകാനന്ദനാണ്. വിവേകാനന്ദന്റെ ശിഷ്യയും വനിതാ പരിഷ്കർത്താവുമായ സിസ്റ്റർ നിവേദിതയുമായും അദ്ദേഹത്തിന് സൗഹൃദമുണ്ടായിരുന്നു. ആധുനിക കാലഘട്ടത്തിന്റെ തുടക്കത്തിൽ ഇരു രാജ്യങ്ങളിലെയും ചിന്തകൾ പരസ്പരം സംവദിച്ചിരുന്നു എന്നത് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ്. ഇന്നും ജപ്പാൻകാരും ഇന്ത്യക്കാരും പരസ്പരം അറിയാൻ ശ്രമിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധങ്ങളും കൂടുതൽ വളരും. ഒരേ മൂല്യങ്ങളും താല്പര്യങ്ങളുമുള്ള ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്ന സുഹൃത്താണ് ജപ്പാൻ ഇന്ത്യക്ക്. വിവേകാനന്ദൻ മുന്നോട്ട് വെച്ച സഹിഷ്ണുതയുടെ സന്ദേശവും അശോക ചക്രവർത്തി മുതൽ ഗാന്ധിജി വരെ ഉയർത്തിയ അഹിംസയുടെ പ്രതിരോധവും ജപ്പാൻ ജനതയ്ക്ക് നന്നായി അറിയാം. ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിച്ച് സഹിഷ്ണുത നൂറ്റാണ്ടിന്റെ സന്ദേശമായി ഉയർത്താനാകും. ജനസംഖ്യ വർധന നിയന്ത്രിക്കാനും സാമ്പത്തിക വളർച്ച ഉറപ്പിക്കാനും സാമൂഹ്യ പ്രശ്നങ്ങൾ മറികടന്ന് ജനാധിപത്യ മൂല്യങ്ങൾ നിലനിർത്താനും ഇന്ത്യക്ക് കഴിയുമോ എന്ന് ലോകം സാഗൂതം വീക്ഷിക്കുകയാണ്. ഞാനും പ്രതീക്ഷയോടെ നോക്കുന്നു. ജപ്പാനും ഇന്ത്യയും തമ്മിലുള്ള സഹകരണം സ്വാതന്ത്ര്യം, ജനാധിപത്യം തുടങ്ങിയ മാനുഷിക മൂല്യങ്ങളിലും തന്ത്രപരമായ താല്പര്യങ്ങളിലും അധിഷ്ഠിതമാണ്. ഇതിലൂടെ പസഫിക് സമുദ്രത്തിലൂടെ നീളുന്ന US ഓസ്ട്രേലിയയുമായും സഹകരിക്കുന്ന വിശാല ഏഷ്യ എന്ന ലക്ഷ്യം കൈവരിക്കാനാകും. അങ്ങനെ തുറന്നതും സുതാര്യവുമായ ശൃംഖലയിലൂടെ ജനങ്ങളും ചരക്കുകളും അറിവും മൂലധനവും സ്വതന്ത്രമായി കൈമാറ്റം ചെയ്യപ്പെടും. ഇന്ത്യയിൽ പരിസ്ഥിതി സംരക്ഷണം, നഗര ശുചീകരണം, അടിസ്ഥാന വികസനം തുടങ്ങിയവയിൽ ജപ്പാന്റെ സംഭാവനകൾ നിർണായകമാണ്. ഇന്ത്യ ശക്തമാകണമെന്ന് ജപ്പാനും ജപ്പാൻ ശക്തമാകണമെന്ന് ഇന്ത്യയും ആഗ്രഹിക്കുന്നു.